ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഭൂമി ദൈവത്തിൻ്റെതാണ്, മനുഷ്യൻ ഭൂമിയിലെ കുടികിടപ്പുകാർ മാത്രം. സൂര്യനും ചന്ദ്രനും ഒരേ വ്യവസ്ഥയിലാണുള്ളത്. നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും അല്ലാഹുവിനെ നമിക്കുന്നു. ആകാശത്തെ ഉയർത്തുകയും സന്തുലിതാവസ്ഥ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ സന്തുലിതാവസ്ഥയെ ലംഘിക്കരുത്. സ്വർഗീയ പിതാവ് കരുണാമയനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുക. മുകളിൽ പറഞ്ഞത് വ്യത്യസ്ത മതങ്ങൾ പഠിപ്പിക്കുന്ന പ്രകൃതി ദർശനങ്ങളാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഢ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വരികൾ. ലോകത്ത് ആകെ 4200 വിവിധ മതങ്ങളുണ്ട്. സമസ്ത ചരാചരങ്ങളോടും ബദ്ധനായ മനുഷ്യ, നീ സചേതനമായ പ്രകൃതിയോട് ഇഴുകി ജീവിക്കേണ്ടവനാവുന്നു എന്നാണ് ഈ മതങ്ങളെല്ലാം പറയുന്നത്. പക്ഷെ മനുഷ്യൻ പ്രകൃതിയെ വെല്ലുവിളിച്ച് ചരിത്രം സ്വയം നിർമ്മിക്കാൻ തുടങ്ങി. അതോടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന് താളഭംഗം വന്നു. അതായത്, മറ്റു പല കാര്യങ്ങളിലും മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും പാലിക്കുന്ന മതവിശ്വാസികൾ പ്രകൃതിയുമായുള്ള സംയോഗത്തിന്റെ തത്വങ്ങളെ പാടെ വിസ്മരിക്കുന്നു. ഇനി ദൈവത്തിലോ മതത്തിലോ വിശ്വാസമില്ലാത്ത 500,000,000 വരുന്ന ആളുകളാവട്ടെ, അവരും പ്രകൃതിയുടെ സംരക്ഷകർ ആകുന്നുണ്ടോ? പി വത്സല എഴുതിയ കഥയാണ് ഒരു ചുവന്ന ചൂണ്ടുവിരൽ. നഗരത്തിൽ ജീവിച്ചു മടുത്ത ദമ്പതികൾ കാടിന് നടുവിൽ ഒരു കൊച്ചു വീട് നിർമ്മിച്ച് അവിടേക്ക് താമസം മാറ്റുന്നു. ചെന്ന അന്ന് തന്നെ മുറ്റത്ത് ചുവന്ന ചൂണ്ടുവിരൽ പോലെ ചിതൽപുറ്റ് കണ്ട് അമ്പരക്കുന്നു. പിന്നെ അതിനെ നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ വീട്ടുകാരും ചിതലും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. ചിതൽ പല വഴിക്കും വീടിനകത്തേക്ക് കയറി. വീട്ടുകാർ മണ്ണെണ്ണ പ്രയോഗം നടത്തി. കുറേ എണ്ണം ചത്തു. പക്ഷെ ചിതൽപുറ്റ് പൂർവാധികം ശക്തിയോടെ പ്രതിരോധം തീർത്തു. വീടിന്റെ ഓരോ മുറിയിലേക്കും ഭീമാകാരമായി അത് വളർന്നു. ഒടുവിൽ യുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച് വീടുപേക്ഷിക്കാൻ വീട്ടുകാർ തയ്യാറാവുന്നു. ചിതലുകളുടെ ജൈവിക അധിനിവേശം നീതീകരിക്കാൻ പി വത്സല ഇങ്ങനെ എഴുതുന്നുണ്ട്. ഒരു രഹസ്യപ്പട്ടാളം മറഞ്ഞു നിന്ന് ഗൊറില്ല യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഊണില്ലാതെ ഉറക്കമില്ലാതെ കുഞ്ഞുങ്ങളെ മാറിലടക്കിപ്പിടിച്ച് അമ്മമാരും മുട്ട ചുമക്കുന്ന തൊഴിലാളിക്കൂട്ടവും രാജാവും റാണിയും ബീജവാഹകരായ അലസക്കൂട്ടവും എല്ലാമുണ്ട്. വാസ്തവത്തിൽ നമ്മളല്ലേ ഇവിടെ അതിക്രമിച്ചു കടന്നത്. ചിതലുകൾക്ക് മുന്നിൽ വീട്ടുകാർ കീഴടങ്ങുന്നു. ഭൂമിയിലെ കോടാനുകോടി ജീവികളുടെ അതിജീവനത്തിന്റെ പ്രതീകമാണ് കഥയിലെ ചിതലുകൾ. പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും മനുഷ്യന്റെ ദുരാർത്ഥയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന മൌഢ്യത്തെ ചോദ്യം ചെയ്യുന്ന കഥ. കഥയൊക്കെ കേൾക്കാനും പറയാനും കൊള്ളാം, അങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്കാവുമോ എന്നല്ലേ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദും കൂട്ടരും ഇതിന് പ്രവൃത്തിയിലൂടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഈ വരികളിലൂടെ അത് വ്യക്തമാക്കാം. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നടപ്പാക്കിയ എളിയ ഒരു സംഗതിയുണ്ട്. ഭൂമിയെ സ്നേഹിക്കുന്നവർക്കായി പങ്കുവയ്ക്കട്ടെ. അക്കിക്കാവിനടുത്ത് നോങ്ങല്ലൂർ എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ 28 സെന്റ് സ്ഥലം വിൽക്കേണ്ടതായ അത്യാവശ്യമുണ്ടായി. ഒരു കാവിനോട് ചേർന്നതായതിനാൽ ന്യായമായ വിലയ്ക്ക് അത് വാങ്ങാൻ ആരും തയ്യാറായില്ല. അതിലേക്ക് മണ്ണ് മാഫിയ ഇടപെട്ടു. മണ്ണ് കച്ചവടമാക്കിക്കൊള്ളാം എന്നവർ തയ്യാറായി. ഈ ഒരു ഘട്ടത്തിൽ പ്രമോദ് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ചുപേർ സംഘടിച്ചു.
ഇത് വളരെ ആകർഷികമായിട്ട് അങ്ങനെ എത്തിച്ചേർന്ന ഒരു കാര്യമാണ്. ഇതെന്താണെന്ന് വെച്ചാല്, ഇതിന്റെ ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് ഉള്ളിലുള്ള ഒരു സ്ഥലം, നോങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഒരു വീട്ടുകാർക്ക് അവരുടെ കുറച്ച് ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ട്. അവിടെ അവർക്ക് കുറച്ച് സ്ഥലം വിൽക്കണം എന്നൊരു ആവശ്യം വന്നു, അത്യാവശ്യം വന്നു അവർക്ക്. അത് വിൽക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അതിനൊക്കെ ഈ അന്ന് 2007 കൃത്യമായിട്ടുള്ള വില കിട്ടില്ല എന്നൊരു അവസ്ഥ വന്നു. അപ്പൊ അതിനകത്തേക്ക് ഈ മണ്ണ് മാഫിയുണ്ട്, മണ്ണ് മാറി മാന്തിക്കൊണ്ട് പോകുന്ന ചില ആൾക്കാർ, അവരിടപെട്ട് അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിന് മണ്ണെടുത്തുകൊണ്ട് പോയിക്കോളാം, നിങ്ങൾക്ക് അതിന്റെ പൈസ തരാം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടെയുള്ള ചില സുഹൃത്തുക്കൾ, പ്രമോദ് കാണങ്കോട്ട് എന്ന് പറയുന്നൊരു എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്, ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് നമ്മൾ ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ നാട്ടുകാരാണ്, അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, അത് വാങ്ങാൻ പറ്റും, വാങ്ങാം നമുക്ക്. ഞങ്ങളുടെ ഒരു ഒരു സംഘടനയുണ്ട്, ആ സംഘടനയ്ക്ക് ഒന്ന് ഇരിക്കാനും കാര്യങ്ങൾ നടത്താനുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നതായിരുന്നു ആദ്യം ആലോചിച്ചത്. പക്ഷെ അവിടെ പോയി കണ്ടപ്പോഴും അതിനൊന്നും പറ്റിയ സ്ഥലമല്ലാത്ത, കാരണം അത് ഉള്ളിലുള്ള ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്.
അങ്ങനെ വെറുതെ ഒരു കമ്പിവേല് കെട്ടി ആ സ്ഥലം സസ്യജാലങ്ങൾക്കും കിളികൾക്കും മറ്റു ജന്തുക്കൾക്കുമായി വിട്ടുകൊടുത്തു. ഭൂമിയിലെ ഓരോ ഇഞ്ചും ഹോമോസാപ്യൻ കൈവശപ്പെടുത്തുമ്പോൾ ഒരു തുണ്ട് മറ്റ് സ്പീഷീസിനു വേണ്ടി മാറ്റിവെക്കുക എന്ന വിചാരത്തിലാണ് ഇത് ഏറ്റെടുത്ത് നടത്തിയത്. മറ്റിടങ്ങളിലും സ്വീകരിക്കാവുന്ന ഒരു രീതിയാണെന്ന വിശ്വാസത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്നും റഫീഖ് അഹമ്മദ് പറയുന്നു.
പലപ്പോഴും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെയാണ് ഈ കിളികൾ എവിടെയാണ് മുട്ടയിടുന്നത്, എവിടെയാണ് ഇപ്പൊ ആമ്പൂലി ഇണചിരുന്നത്, അങ്ങനെയുള്ള ഭൂമി എല്ലാവർക്കും അവകാശപ്പെടാണല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കാടുകൾ പോലും നമ്മൾ കൈയേറിക്കൊണ്ടിരിക്കാൻ കാടൊന്നുമില്ല. അങ്ങനെ ഒരു സംഗതി ഒരു അങ്ങനെ ചിന്ത വന്നപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് അതിനോട് ഒരു യോജിപ്പ് തോന്നി. അങ്ങനെ കുറെ ആളുകൾ കൂടി ചേർന്നിട്ട് 10-36 പേര് ചേർന്നിട്ട് ഇപ്പൊ ചെറിയ പൈസ എടുത്ത് ചിലര് പല തരത്തിലാണ് ഓരോരുത്തരും കഴിവുപോലെ അവര് പൈസ തന്നു. അങ്ങനെ എടുത്തിട്ട് അവർക്ക് ഈ ഇതിന്റെ ഉടമസ്ഥർക്ക് ന്യായമായിട്ടുള്ള ഒരു സംഖ്യ കൊടുത്ത് ആ സ്ഥലം നമ്മൾ വാങ്ങി. പക്ഷെ പിന്നെ അതങ്ങനെ അവിടെ ഇട്ടു, അവിടെ തിരിഞ്ഞോക്കിട്ടുന്നില്ല. അവിടെ എന്തെങ്കിലും ചെടികൾ വളരട്ടെ, അവിടെ കിളികൾ വരട്ടെ, അവിടെ പാമ്പ് വരട്ടെ, ചീരി വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കാം.
ആകാശമൊട്ട ഉയരുന്ന കെട്ടിടങ്ങൾ കെട്ടാൻ വേണ്ടി മാത്രമല്ല ഭൂമി വാങ്ങാൻ കഴിയുക, ഇതുപോലെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാനും നമുക്ക് സാധിക്കുമെന്ന് തിരിച്ചറിവുള്ള ഒരു പ്രവൃത്തി. അന്തിമ കാഹളത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത് ഓർമ്മയില്ലേ? 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം മനുഷ്യൻ കൊന്നൊടുക്കും, മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും, മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും, എന്നിട്ട് ഒന്നടങ്കം ചാകും. അങ്ങനെ ചാവും മുമ്പ് റഫീഖ് അഹമ്മദും കൂട്ടരും ചെയ്ത വേറിട്ട പ്രവൃത്തിയാണിത്. ഭൂമിയിൽ ജൈവികതയ്ക്ക് നേരെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന മഹാപാതകത്തിന് കുറച്ച് മനുഷ്യരുടെ പ്രായശ്ചിത്തം.